ಈ ರಾತ್ರಿ ರುಂದುಗಳುತ್ತು ಕಿಳಕುಣರುಂಬೋ, ಈ ನಾಟ್ಯ ಕಳುಗು ಮರಂಗ ಕಾಣುಂ ನಿಂಗ ಕಾಣುಂ ನಿಂಗ.
ಸುಪ್ರಭಾತ. ಇಂದು November 30. വടക്കൻ കേരളത്തിൽ പണ്ടു വാണിരുന്ന ഒരു രാജാവ് കൊല്ലപ്പെട്ട ദിവസമാണിന്ന്. പക്ഷെ ആദ്യം അതുമായി ബന്ധപ്പെട്ട രണ്ട് വിചിത്രമായ ഗവേഷണത്തെ കുറിച്ച് പറയാം. രണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്നും ആരംഭിച്ച അന്വേഷണങ്ങൾ കൂട്ടിമുട്ടുന്നതും ഒരേ ഇടത്തേക്കും കാലത്തേക്കും ചെന്നെത്തിയതിന്റെ പശ്ചാത്തലം. ഒന്നാമൻ ബിലാത്തിയിൽ ജനിച്ചു വളർന്ന നിക്കോളാസ് ബാമർ സൈപ്പർ ഗൾഫ് രാജ്യങ്ങളിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ അകന്ന കുടുംബക്കാരന്റെ മരണാനന്തരം ഒരു ഇരുമ്പ് പെട്ടി നിറയെ ഉള്ള പഴയ കുറെ കത്തുകൾ കയ്യിലെത്തുന്നത്. വെറുതെ കൗതുകത്തിന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിശയം തോന്നിപ്പിക്കുന്ന ജീവിതം നയിച്ച തന്റെ മുൻ തലമുറക്കാരൻ കാരണവരെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയായി ഗവേഷണവും തുടങ്ങി. കടലിനക്കരെ 4.5 മണിക്കൂർ മുന്നിൽ എറണാകുളത്ത് ദിവാൻസ് റോഡിൽ താമസിച്ചിരുന്ന പ്രേമ ജയകുമാറിന് ഏറെക്കുറെ ഇതേ സമയത്താണ് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ട കാഴ്ചയിലും നേട്ടങ്ങളിലും അജാനബാഹുവായിരുന്ന പഴയൊരു കാരണവരെ കുറിച്ച് എഴുതാൻ മോഹം ഉണരുന്നത്. കുടുംബക്കാർക്ക് വെറുതെ വായിക്കാനും പഴയ തലമുറക്കാരെ അടുത്ത് അറിയാനുമൊക്കെ രണ്ട് രാജ്യങ്ങളിൽ ഇരുന്ന് ഗവേഷണിച്ച് എപ്പോഴോ ഇവർ രണ്ടും അന്വേഷണത്തിന്റെ ഭാഗമായി ഒരേ വാതിലിൽ ചെന്ന് മുട്ടാൻ ഇടയായപ്പോഴാണ് അവർ തമ്മിൽ സമ്പർക്കം തുടങ്ങാൻ ഇടയാകുന്നത്. അതോടെ മിസിസിപ്പിയും മിസോറിയും ഒന്നിച്ച് ചേർന്ന് കുത്തി ഒഴുകി കഥ പിന്നിലേക്ക് അതിശീഘ്രം പാഞ്ഞൊഴുകി. ഒടുവിൽ December 2006 കൊച്ചിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവർ ഇരുവരും കൂടി കണ്ടുപിടിച്ച കഥയ്ക്കൊരു രൂപവും ഉണ്ടായി. അത് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വളരെ കാലം പിന്നിലുള്ള കാര്യങ്ങളായതിനാൽ അവ സംഭവിച്ച മുറയനുസരിച്ച് ഉദ്ധരിക്കാൻ ശ്രമിക്കാം. December 31, 1600 ബ്രിട്ടനിലെ പ്രഥമ എലിസബത്ത് റാണി ഇന്ത്യയിൽ പോയി കച്ചവടം നടത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവാദം കൊടുക്കുന്നു. കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ അവിടങ്ങളിലെ രാജ്യങ്ങളുടെ ഭരണത്തിൽ ഇടങ്കോലിടാനുള്ള അനുമതിയും നൽകപ്പെട്ടു. അങ്ങനെ അതിനു വേണ്ടുന്ന സൈന്യത്തെയും കൂട്ടിയാണ് സായിപ്പ് ഇന്ത്യയിൽ ഈ കച്ചവട കമ്പനിയുടെ തറക്കല്ലിടുന്നത്. 1800 ആരംഭമായപ്പോഴേക്കും ഇവന്മാരുടെ വിജയക്കൊടി ഭാരതത്തിൽ എങ്ങും പാറിപ്പറന്നു തുടങ്ങി. പിൽക്കാലത്ത് അത് അവസാനിക്കുന്നത് 1858 സീപ്പോയ് മ്യൂട്ടണി സംഭവിച്ചപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഭരിക്കാനായി അവരിൽ നിന്നും അമരം ഏറ്റതോടുകൂടി. 1795 തോമസ് ഹാർവി ബാമർ നേരത്തെ വിവരിച്ച നിക്കോളാസിന്റെ 6 തലമുറകൾ മുന്നിലുള്ള അമ്മാവൻ കേരളത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നത്. തലശ്ശേരിയിൽ റവന്യൂ വിഭാഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ തസ്കികയിൽ. നിക്കോളാസിന്റെ സമപ്രായക്കാരനായിരുന്ന പ്രേമ ജയകുമാറിന്റെ 7 തലമുറകൾ മുന്നേയുള്ള അമ്മാവൻ കൽപ്പള്ളി പുല്ലപ്ര കരുണാകര മേനോൻ 1801 തലശ്ശേരിയിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് പ്രവേശിക്കുന്നത്. താമസിയാതെ തന്റെ കാര്യശേഷിയും ആത്മാർത്ഥതയും നേരിട്ട് കണ്ടറിഞ്ഞപ്പോൾ മേനോൻ ബാർബർ സായിപ്പിന്റെ വലങ്കയായി മാറി. കുണഷ്ടി പിടിച്ച ദൗത്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മേനോനെ മാത്രമാണ് ബാബർ ഏൽപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പിന്റെ സാരമായ വിഘ്നങ്ങളും സായിപ്പിന്റെ സൈന്യത്തെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വീരസാഹസികനായ ഒരു രാജാവ് വയനാട്ടിലെ കാടുകളിൽ ബ്രിട്ടീഷുകാർക്ക് പിടി കൊടുക്കാതെ ഒളിവിൽ താമസിക്കുന്നത്. തങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ ജീവൻ വരെ പണയം വെക്കാൻ മടിക്കാത്ത നായർപടി, കാട്ടിന്റെ സകല രഹസ്യ സങ്കേതങ്ങളും അറിയാമായിരുന്ന കുറെ കുറിച്ചാർ കൂട്ടരും രാജാവിനെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ എങ്ങനെ ആ സ്ഥിതി എത്തി എന്നറിയാൻ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് തരാം. സ്ക്രീൻ മങ്ങുന്നു, ഫ്ലാഷ് ബാക്ക്. ആ കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന കേരളം 50 വരുന്ന വലുതും കുഞ്ഞുമായ രാജ്യങ്ങളായിരുന്നു. അവർ തമ്മിലാണേല് ഓരോന്നും പറഞ്ഞുണ്ടാക്കി സ്ഥിരം വഴക്കും പുക്കാറും പതിവരും. അതിന്റെ കൂടെ കാര്യങ്ങൾ വഷളാക്കാൻ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എന്നീ വിദേശ രാജ്യങ്ങൾ യൂറോപ്പിന്റെ വിപണിയിൽ 60 ഇരട്ടി വിലയ്ക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ കുരുമുളക്, ഏലക്ക, കറിപ്പത്ത പോലെയുള്ള കയറ്റുമതി ചരക്കുകൾ വാരിക്കൂട്ടാൻ മത്സരിക്കുന്ന സമയം. അങ്ങനെയാണ് സൂത്രധാരന്മാരായ വിദേശികളുടെ പണം കൈപ്പറ്റി ചില രാജാക്കന്മാർ കുതികാല് വെട്ടാനും അവരുടെ തന്നെ കൂട്ടർക്കിട്ട് പാരയും മറ്റും പണിയാൻ ഇടവരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആകെ ഒരു അവിയല് പരുവം. അന്നത്തെ കോട്ടയം രാജ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിട്ടി, തലശ്ശേരി താലൂക്കുകളും വയനാട് ഡിസ്ട്രിക്റ്റ് മുഴുവനും ചേർന്നുള്ള ഇടമായിരുന്നു. എമ്പടി പണം വാരുന്ന ചരക്കുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ മോഹിച്ചാണ് മൈസൂർ രാജാവ് ഹൈദരാലി മലബാർ ആക്രമിക്കുന്നത്, കയറ്റുമതിക്കായി അവിടുത്തെ തുറമുഖങ്ങൾ സ്വന്തമാക്കാൻ. അങ്ങനെ വയനാട് കോട്ടയത്തിന് നഷ്ടപ്പെട്ട് തോറ്റോടിയ രാജകുടുംബാംഗങ്ങൾ തിരുവിതാംകൂറിൽ അഭയം തേടിയപ്പോൾ അതിൽ ചുറുചുറുക്കുള്ള ഇളമുറക്കാരനായിരുന്ന കേരളവർമ്മ മാത്രം വാശിക്ക് രാജ്യം തിരിച്ചുപിടിക്കാൻ വയനാട്ടിലെ കാട്ടിൽ തന്നെ തങ്ങി. പിൽക്കാലത്ത് ആലിയുടെ മകൻ വീണ്ടും ആക്രമണത്തിനെത്തിയപ്പോൾ കേരളവർമ്മ തമ്പുരാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങളുടെ കൂടെ നിന്ന് പൈറ്റി ടിപ്പുവിനെ തുരത്തി. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങളെ ഓച്ഛാനിച്ചു നിന്നിരുന്ന കുരുമുളകിനും മറ്റും വലിയ കരം കൊടുക്കാൻ തയ്യാറായിരുന്ന വീരകേരളവർമ്മയെ രാജാവായി വാഴ്ചപ്പോൾ നമ്മുടെ കേരളവർമ്മ തമ്പുരാൻ ഇടഞ്ഞു, ഇംഗ്ലീഷുകാരുടെ ബന്ധുശത്രുവായി മാറി. സായിപ്പിന്റെ നാക്കിന് ലാ ഉച്ചരിക്കാനുള്ള വഴക്കമില്ലാഞ്ഞതിനാൽ പൈച്ചി രാജ എന്ന് വിളിച്ചു വന്ന രാജയോധാവിനെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം ബാബർ സായിപ്പ് മേനോനെ ഏൽപ്പിച്ചു. കൂട്ടിനായി കുറെ സുബേദാർമാരും കോൽക്കാരും കിട്ടി. മാവിലാൻ തോടിന് സമീപം 10 പേരടങ്ങുന്ന ഒരു സംഘം തോട് കടക്കാൻ ശ്രമിച്ചപ്പോൾ മേനോന്റെ കൂട്ടർ അവരെ തടഞ്ഞു. അതിലൊരാള് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മേനോൻ തന്നെ അയാളെ പിടിച്ചു നിർത്തി. അപ്പോൾ അയാളെ മേനോന്റെ നേരെ തന്റെ ഇരട്ടക്കോഴ് തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചു. പക്ഷേ എന്തുകൊണ്ടോ വെടി പൊട്ടിയില്ല. ഇത് കണ്ടു നിന്ന ഒരു കോൾക്കാരൻ തോക്ക് ഭാര്യയെ വെടിവെച്ച് താഴെയിട്ട് മേനോനെ രക്ഷപ്പെടുത്തി. സംഘത്തിലുള്ളവർ പേര് പറഞ്ഞ് വാവിട്ട് കരഞ്ഞപ്പോഴാണ് അതാരാണെന്ന് മേനോന്റെ കൂട്ടർക്ക് മനസ്സിലായത്. പഴശ്ശി രാജയായിരുന്നു. ചെറുപ്പത്തിൽ ഒട്ടാരക്കരയുടെ പഴശ്ശിരാജയും പിൽക്കാലത്ത് മമ്മൂട്ടിയുടെ പഴശ്ശിരാജയും കണ്ടിട്ടുള്ള മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് രാജഭരണത്തിന് വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് വെറുതെ ചിന്തിച്ചിരിക്കുന്ന ഒരു കുമരകംകാരൻ.